ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% തുടരും. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിൽ മികച്ച ഏകോപനം സാധ്യമാകാൻ NIA പരിധിയിൽ മാതൃകാ തീവ്രവാദ വിരുദ്ധ ഘടന സ്ഥാപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമായ ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ശാന്തികവാടത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെങ്കല മെഡൽ. വനിതകളുടെ അമ്പെയ്ത്തിലും ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിലുമാണ് മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ മോണിറ്ററി പോളിസി കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചതായി RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. തൽഫലമായി സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 6.25% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്കും ബാങ്ക് നിരക്കും 6.75% തുടരും. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുന്നതിന് മോണിറ്ററി പോളിസി കമ്മിറ്റി അതീവ ജാഗ്രത പുലർത്തുമെന്നും സമയബന്ധിതമായ നയനടപടികൾ സ്വീകരിക്കുമെന്നും RBI പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിനായി NIA പരിധിയിൽ മാതൃകാ തീവ്രവാദ വിരുദ്ധ ഘടന സ്ഥാപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ തീവ്രവാദ വിരുദ്ധ ഏജൻസികളുടെയും അന്വേഷണത്തിന്റെ ശ്രേണിയും ഘടനയും മാതൃകാ പ്രവർത്തന നടപടിക്രമങ്ങളും ഏകീകൃതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്തെ എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങളും ശക്തമായി തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ വിജയിച്ചതായും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് ഫണ്ടിന്റെ ലഭ്യത തടസ്സമല്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. MGNREGA ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള വേതന തൊഴിൽ പരിപാടിയാണെന്നും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഫണ്ട് അനുവദിക്കുന്നത് തുടർച്ചയായ പ്രക്രിയയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജോലിയുടെ ആവശ്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭ്യമാക്കുന്നത്. ജോലിക്കുള്ള ആവശ്യത്തിനനുസരിച്ച് പദ്ധതിക്കായി അധിക ഫണ്ട് തേടുന്നതായും മന്ത്രാലയം അറിയിച്ചു. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ നിയമ ഭേദഗതി ഉൾപ്പെടെ ശക്തമായ നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സഹകരണ മന്ത്രി VN വാസവൻ പറഞ്ഞു. കോഴിക്കോട് സഹകരണ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന സഹകാരികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും CPIM നേതാവും മുൻ MLA യുമായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. രോഗബാധയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 86-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. രാത്രി ചിറയൻകീഴ് ആനത്തലവട്ടത്തെ കുടുംബവീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. AKG സെന്ററിൽ തുടരുന്ന പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 മുതൽ CITU സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിനു വയ്ക്കും. 3 തവണ ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം 2006 മുതൽ 2011 വരെ നിയമസഭയിൽ ചീഫ് വിപ്പ് ആയിരുന്നു. ബാങ്കുകളിൽ നിന്ന് 2,000 രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അക്കൌണ്ട് ഇല്ലാത്ത ബാങ്കുകളിൽ ഉൾപ്പെടെ ഒരേ സമയം പരമാവധി 10 നോട്ടുകൾ മാറ്റാം. നിക്ഷേപത്തിന് പരിധിയില്ല. മറ്റന്നാൾ മുതൽ തിരുവനന്തപുരം അടക്കം റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകളിലൂടെ മാത്രമേ നോട്ട് മാറ്റിയെടുക്കാനാകൂ. സമഗ്ര ശിക്ഷാ കേരള നടത്തിയ സ്കിൽ ഷെയർ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രോജക്ടുകളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം TP രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ആർജിക്കുന്ന തൊഴിൽ നൈപുണ്യ മികവുകൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കുകയാണ് സ്കിൽ ഷെയർ പദ്ധതിയുടെ ലക്ഷ്യം. ഉയരാം ഒത്തുചേർന്ന് എന്ന സന്ദേശവുമായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാതല നിയമബോധവൽക്കരണ സെമിനാർ ഞായറാഴ്ച രാവിലെ 10 കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പട്ടികജാതി വികസന വകുപ്പ് നടത്തുന്ന ഹോം ഇ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനവും പൂർത്തിയായ പദ്ധതികളുടെ താക്കോൽ കൈമാറ്റവും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവും പ്രതിഭകൾക്ക് ആദരവും ചടങ്ങിൽ നടക്കും. ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി കാസർഗോഡ് പരപ്പ ബ്ലോക്കിൽ നടക്കുന്ന സങ്കൽപ് സപ്താഹിന്റെ 4 ദിനമായ ഇന്ന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി മഹോത്സവ് ആരംഭിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഇ ചന്ദ്രശേഖരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കൃഷി മഹോത്സവിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് കൃഷി വകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
കുടിവെള്ള വിതരണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ 3 പുതിയ ഡിവിഷനുകൾ കൂടി നിലവിൽ വന്നു. ആലപ്പുഴ സർക്കിളിന് കീഴിൽ പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ കായംകുളം, കണ്ണൂർ സർക്കിളിന് കീഴിൽ പ്രോജക്ട് ഡിവിഷൻ കാഞ്ഞങ്ങാട്, കോട്ടയം സർക്കിളിന് കീഴിൽ പ്രോജക്ട് ഡിവിഷൻ മീനച്ചൽ മലങ്കര എന്നിവയാണ് പുതുതായി നിലവിൽ വന്ന ഡിവിഷനുകൾ. സംസ്ഥാനത്ത് ഞായറും തിങ്കളും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഈ മാസം 12 വരെ സാധാരണയിൽ കുറഞ്ഞ മഴയും 13 മുതൽ 19 വരെ സാധാരണ മഴയും ലഭിക്കാനാണ് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും 2 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴയ്ക്ക് ശമനമായെങ്കിലും കുട്ടനാട് ഇപ്പോഴും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. അതിനാൽ ഇക്കൊല്ലം പുഞ്ചകൃഷി വൈകാനുള്ള സാധ്യത കർഷകരെ ആശങ്കയിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ.
മഴ മാറിയെങ്കിലും നദികളിലൂടെയും അവയുടെ കൈവഴികളിലൂടെയും ഒഴുകിയെത്തുന്ന കിഴക്കൻ മഴവെള്ളം കുട്ടനാട്ടിലെ പുഞ്ചകൃഷി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അടുത്ത പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ പലയിടങ്ങളിലും മഴ വീണിരുന്നു. പാടശേഖരങ്ങളിലെ പുറംബണ്ടുകൾ ശക്തമാക്കിയാൽ മാത്രമേ കൃഷിക്ക് രക്ഷയുള്ളൂ. കവാലം, തലവടി, രാമങ്കിരി, ചമ്പക്കുളം, എടത്വ തുടങ്ങിയ സ്ഥലങ്ങളിലെ 100 പാടശേഖരങ്ങളിലെ പുറംബണ്ടുകൾ ബലക്ഷയം വന്നിരിക്കുകയാണ്. കയർ ഭൂവസ്ത്രം വിരിച്ചിട്ടും റിംഗ് ബണ്ടുകൾ നിർമ്മിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഇക്കൊല്ലം പുഞ്ചകൃഷി വൈകുവാനാണ് സാധ്യത.
നിയമന കോഴക്കേസിൽ പ്രതിയായ അഖിൽ സജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. DYSP എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സ്പൈസസ് ബോർഡിലടക്കം ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ 13-ാം ദിനമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 വെങ്കല മെഡൽ. അമ്പെയ്ത്തിൽ വനിതകളുടെ റിക്കർവ് ഇനത്തിൽ ഇന്ത്യ വെങ്കലം സ്വന്തമാക്കി. വിയറ്റ്നാമിനെ പരാജയപ്പെടുത്തി അങ്കിത ഭഗത്, സിമ്രജിത് കൌർ, ഭജൻ കൌർ സഖ്യമാണ് വെങ്കലം നേടിയത്. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ HS പ്രണോയിയും വെങ്കലം നേടി. ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ഫൈനലിലെത്തി. സെമിയിൽ ബംഗ്ലാദേശിനെ തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ബംഗ്ലാദേശ് ഉയർത്തിയ 97 റൺസ് വിജയലക്ഷ്യം 9.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. കബഡിയിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിലെത്തി. സെമിയിൽ നേപ്പാളിനെ 61-17 എന്ന സ്കോറിന് മറികടന്നാണ് ഇന്ത്യൻ സംഘത്തിന്റെ കുതിപ്പ്. ICC ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ നെതർലൻഡ്സുമായി ഏറ്റുമുട്ടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2-നാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ ന്യൂസിലാന്റ് 9 വിജയം നേടി. സെഞ്ചുറി നേടിയ ഡെവോൺ കോൺവേയും രജിൻ രവീന്ദ്രയുമാണ് കിവീസിന് വൻപൻ വിജയം സമ്മാനിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഉയർത്തിയ 283 റൺസ് വിജയലക്ഷ്യം വെറും 36.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ന്യൂസിലാന്റ് മറികടന്നു. മുനമ്പത്തിനടുത്ത് മീൻ പിടിക്കാൻ പോയ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 4 കാണാതായി. 3 രക്ഷപ്പെടുത്തി. മാലിപ്പുറത്തു നിന്ന് പോയ ബോട്ടാണ് മുങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹായത്തോടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നാവികസേനാ ഹെലികോപ്റ്ററും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തിമിംഗലങ്ങൾ കരയ്ക്കടിയുന്നത് കൂടിവരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരത്തെ കടൽ കസ്തനികളുടെ ശാസ്ത്രീയ വിവരശേഖരണത്തിനുള്ള 100-ദിന സമുദ്ര ഗവേഷണ ദൌത്യത്തിന് തുടക്കമായി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെയും കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ഗവേഷണ പദ്ധതിയുടെയും ഭാഗമായാണ് സമുദ്ര ദൌത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% തുടരും. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിൽ മികച്ച ഏകോപനം സാധ്യമാകാൻ NIA പരിധിയിൽ മാതൃകാ തീവ്രവാദ വിരുദ്ധ ഘടന സ്ഥാപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സമയബന്ധിതമായി കണ്ടെത്താൻ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമായ ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ശാന്തികവാടത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെങ്കല മെഡൽ. വനിതകളുടെ അമ്പെയ്ത്തിലും ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിലുമാണ് മെഡൽ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50 ന്.